എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തനും ഇല്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയുമില്ല. അതിന്റെ ശേഷമോ ഞാൻ സകലജടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിക്കാനുള്ള കാര്യം ഉണ്ടാകും. ബാറക്കുമോ ഫിലിപ്പിയൻസ് ലേഖനം 2-ാം അധ്യായം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് അയ്യമത്തെപ്പെട്ട ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും ചാട്ടിത്താലോ ദുർഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുകയും ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവന്റെ രൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു എന്നാണെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യനായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിൽ മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്ങൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഭക്തതയും ഗോത്രവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയത് മദ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്നെ യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോഥെയൊസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതാൻ തുല്യചിട്ടനായി എനിക്ക് മറ്റാരുമില്ല. യേശു ക്രിസ്തുവിന്റെ കാര്യം അല്ല സ്വന്തം കാര്യം ഇത്ര എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പൻ ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആയാലിന്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ എന്റെ സഹോദരന്മാരും കൂട്ടുവേലക്കാരും സഹപഠനം നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിനെ ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും കാന്തീനുമായി കിടന്നുവെന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചിരുന്നു. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുകയും ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയി പോയത്. ചാപ്റ്റർ 3. ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്കത് ഉറപ്പാകുന്നു. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. നാമല്ലോ പരിശാദനക്കാർ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിപ്പാണെന്ന് വെച്ച് തോന്നിയാൽ എനിക്ക് അധികം. എട്ടാം നാളിൽ പരിശോധന ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരിശ്യൻ, ദുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിഞ്ഞൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്യണമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്യണമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ ബന്ധത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിജയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ചു. ശവരെന്ന് നിന്നു ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നത് നിരൂപിക്കുന്നില്ല, ഞാൻ ഒന്ന് ഞാൻ ചെയ്യുന്നു. പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞുമുണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്വത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാഹിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിച്ചു പോരാ. പലതും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതുവും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവന് സകലം തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തന്റെ മുഖത്തുമുള്ള ശരീരത്തോട് അന്യരൂപമായി രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും ചുന്തുകയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവരെ അവർക്ക് തുണനിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്തേ മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ പ്രശ്നത്തിൽ പോരാടിയിരിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക എത്രയാ വേണ്ടത്. എന്നാൽ ബുദ്ധിയെയും കവിയുന്ന ദൈവം എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും വിനവുകളെയും ക്രിസ്തുയേശുവിൽ ഹൃദയങ്ങളെയും നിലവുകളെയും ഉദ്ദേശിക്കുക കാക്കും. സഹോദരന്മാരെ, സത്യമായതൊക്കെയും ധനമായതൊക്കെയും നീതിയായതൊക്കെയും ധനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുകയും എന്നോടും പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിക്കും. എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങൾ പിന്നെ എനിക്ക് വേണ്ടി വിചാരിക്കാൻ ഉള്ളത് തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുൻപേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അകംഭാവത്തോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 32. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടാൻ ഭാഗ്യവാൻ. യഹോവ അതിർത്തം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ നരകത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പോലത്തിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മധ്യ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അതിർത്തം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്ഷണം കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് എന്റെ അവന്റെ അടുക്കളോട് എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ചും നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ എന്റെ മേൽ ദൃഷ്ടി വെച്ചതിന് കാലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർകഴുതിയെയും പോലെ ആകരുത്. അവയുടെ ജാമങ്ങളെ കടിഞ്ഞാൻ മൂലം ദുഃഖപ്പട്ടയും കൊണ്ട് അവയെ മടങ്ങി വരുന്നു. അല്ലെങ്കിൽ അവൻ നിനക്ക് സ്വാധീനമാകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ. ഹൃദയപരമാർത്ഥികളെ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പീൻ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എന്നോട് എളിയവർ കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയെന്ന് മുമ്പിച്ചവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളേ. എന്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയത് പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതന്മാരുടെ വ്യക്തന്മാരുടെ ചുവറ്റും പാളയമിറങ്ങിയവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങൾ വരെ ഇട്ടാദൃശ്യനിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെയ്തു തരുവീൻ. യഹോവയുടെ ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതും ദീർഘായി ശിക്ഷിക്കുകയും ചെയ്യുന്നവനാര്. ദോഷം ചെയ്യാതെ തന്നെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിർത്തെയും കാത്തുപോയതാം. ദോഷം വിട്ടതെന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അവർ സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നുപോലും ഒടുങ്ങി പോകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പഴിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവാദന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കയില്ല. യഹോവ എന്റെ ഇടയനാകുന്നു. എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. പൂരികൾ താഴ്ത്തതിൽ കൂടി നടന്നാൽ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾക്കാണെങ്കിൽ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുസ്ഥാലും ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. യഹോവയുടെ മേൽ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാലസിംഹോ
സങ്കീർത്തനം കൂടെ വായിച്ച സമയമുണ്ടല്ലോ, മിനിറ്റ് ചെറിയൊരു സങ്കീർത്തനം കൂടെ വായിച്ചോ. ഹലോ, കേൾക്കാം? ഹലോ
ഹലോ ഹലോ.
ചെറിയ സങ്കീർത്തനം കൂടെ വായിച്ച സമയമുണ്ട്.
വായിക്കാം. സാംസ് 15. യഹോവയുടെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, ബഹുസ്ലേനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഖേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോകയില്ല. സാംസ് 16. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല, അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു, നീ എനിക്ക് ലോഹരിയെ പരിപാലിക്കുന്നു. അളവ് നൂലും എനിക്ക് മനോഹർ ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നെ യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരങ്ങൾ എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദൃഢത്വം കാണാൻ സമ്മതിക്കുകയില്ല. നീ എന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രബോധനങ്ങളുണ്ട്. നീ വേണോ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതലേക്കും തന്നെ ആമീൻ. രണ്ട് സ്തുതികളിൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലൂ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് പുരാട്ടിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാണെന്ന് ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം അധികരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് പത്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനം ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം തമ്പുരാൻ ചുരിഞ്ഞു തന്ന നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. സമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയ്ക്ക് ഭാഗമായി ആത്മീയ ജീവിതത്തിൽ കൂടുതൽ നൽവരങ്ങളെയും നന്മകളെയും പ്രാപ്യമാക്കുവാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കി തീർക്കണമേ എന്ന് ദൈവസന്നിധിയിലെ താഴ്മയോട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനം കൊടുക്കുകയും ഇതിന് നേതൃത്വം നൽകിയ പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. ധന്യമാർന്ന ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേക വന്നിയ വാമനച്ചൻ, ഡോക്ടർ ബി പി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക് പി പ്രകാശച്ചൻ, ഡോക്ടർ ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് ധന്യമാർ ശുശ്രൂഷയിലേക്ക് സ്വാഗതിച്ചു. സൂര്യചാരയുമായി ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ദൈവമക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവിടെ മനസ്സും ശരീരവും ഒക്കെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ഹൂസ്റ്റിൽ നിന്ന് പ്രിയപ്പെട്ട വൈശൽ ഈ സമയത്ത് ആലപിക്കുന്നതാണ്.
ുഗ്രഹഭണ്ണാരത്തിൻ വാതിൽ തുറക്കണമേ, സ്വർഗീയാനുഗ്രഹഭണ്ണാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ, നീക്കം വരാത്ത നിൻ വാഗ്ദത്തമേ, ഏർക്കൂ നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമേ, ഏർക്കൂ നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെന്നാത്മാവിൻ ദാഹം തീർത്താം അരുളുക ദാസരിൽ വരമധികം പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിഞ്ജനങ്ങൾ പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിഞ്ജനങ്ങൾ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന പാപവും രോഗവും അകറ്റിടുമോ സ്തുതിരത്തിൻ അത്ഭുത ശക്തി അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന താങ്ക് യു.
നമുക്ക് കൗമ പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ
പരിശുദ്ധനാവാനേ
നീ പരിശുദ്ധനാ നീ പരിശുദ്ധനാ മണ്ണമില്ലാത്തവനെ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് തന്നെ എന്ന നിശ്ചരാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. എന്റെ രാജ്യം വരേണമേ. എന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീസുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൃത്തുമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദേവനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാറക്കുമോർ, കർത്താവ് നീ അല്ലാതെ എന്റെ ആശ്രയമാരെയാകുന്നു? നിന്റെ രഹസ്യങ്ങൾ എത്രയും വിസ്മയിത്തക്കവയാകുന്നു. നിന്റെ സ്നേഹത്താൽ ഭാഗ്യവാന്മാരാകുന്ന നീ നിന്നെ തന്നെ അവർക്ക് സമ്മാനമായി കൊടുക്കുന്നു. എന്റെ ദൈവമേ നിന്റെ കൃപയാല് ദുർവിചാരങ്ങളാകുന്ന വസ്ത്രങ്ങൾ എന്നിൽ നിന്ന് ഉരിഞ്ഞു കളയണമേ. അഞ്ഞീ ലോകം വിടുന്നതിന് മുൻപേ നിന്റെ പരിശുദ്ധ പ്രകാശമാകുന്ന വസ്ത്രം എന്നെ ധരിപ്പിക്കണമേ. എന്റെ കർത്താവെ നിന്റെ കാഴ്ചയുടെ ശോഭ എനിക്ക് ആഹാരമായിട്ട് തരണമേ. നിന്റെ നിത്യതയുടെ മടിയിൽ മറവായിരിക്കുന്ന രഹസ്യങ്ങൾ സന്തോഷിപ്പിക്കുന്ന പാനീയമായി എനിക്ക് വെളിപ്പെടുത്തി തരുമാറാകണമേ. എന്റെ കർത്താവെ എന്നെ നിന്റെ ഏകപുത്രന്റെ ശരീരത്തിൽ അവയവങ്ങമാക്കി തീർക്കണമേ. നല്ലവനായ പിതാവെ, ഞാൻ അയോഗ്യനെങ്കിലും നിന്നെയുള്ള സ്നേഹവും ഭക്തിയും എനിക്ക് നൽകണമേ. ശാശുക്കളുടെ അസൂയയ്ക്കും പാത്രമായിരിക്കുന്ന നിന്റെ ജാതിയെ നിന്റെ ശ്രീപാടുജരം കീഴിൽ മറിച്ചുകൊള്ളണമേ. വിശ്വാസമായി വാങ്ങിപ്പോയവർക്ക് മുഖപ്രകാശത്തെ ശോഭിപ്പിക്കുകയും ചെയ്തവാറാകണമേ. ദൈവം എന്നേക്കും നിനക്ക് സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമീൻ.
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. ആരാധ്യ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, ഒന്ന് രണ്ടാഴ്ച നാട്ടിലായിരുന്നതുകൊണ്ട് ഈ ശുശ്രൂഷയില് സംബന്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രിയപ്പെട്ട ഐസക്കച്ചന്റെ നേതൃത്വത്തില് അതുപോലെ മാമനച്ചനും വർഗീസച്ചനും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ ഭംഗിയായി ഈ ശുശ്രൂഷ നടന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഐസക്കച്ചനോടും എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. വളരെ ഭംഗിയായി നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും ആത്മീയ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന താല്പര്യങ്ങളും ഒക്കെ നന്മയിലേക്ക് വളരാനുള്ള സാധ്യതയായി നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഭംഗിമാർന്ന ഒരു സത്യം തന്നെയാണ്. അതിന് പ്രാവശ്യം നാട്ടിലൊക്കെ പോയി പള്ളികളിലൊക്കെ സന്ദർശിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു വിചാരമുണ്ടായിരുന്നു, ആളുകളൊക്കെയും ഒരുപക്ഷെ കോവിഡിന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പള്ളിയിലൊക്കെ സംബന്ധിക്കുന്നത് കുറവായിരിക്കുന്ന, പക്ഷെ എന്റെ വിചാരങ്ങൾക്കൊക്കെ അപ്പുറമായി പഴയതുപോലെ തന്നെ ആളുകളെല്ലാവരും പള്ളിയിൽ സംബന്ധിക്കുവാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് ഇങ്ങനെ ഇടപഴകാൻ ശ്രമിക്കുന്നു എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നി. എല്ലാം പഴയതുപോലെ തന്നെ നടന്നു വരുന്നു. ഞാന് കൈപ്പറ്റൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിലെ ഇടവാങ്ങുവാണെന്നറിയാം. ആ സമയത്ത് അവിടെ മർത്തോമാ സ്ലീഹായുടെ തിരിച്ചടിയില് ഒരു പെരുന്നാൾ ഉണ്ടായിരുന്നു. ആ പെരുന്നാളിനെ സംബന്ധിക്കുമ്പോഴേ വളരെ ധാരാളം ജനങ്ങള്, അതൊരു ഏറിയയുടെ കുരിച്ചടിയിൽ നടന്ന ഒരു പെരുന്നാളായിട്ട് പോലും ഒരുപാട് ജനങ്ങള് അതിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴും മനസ്സിന്റെ ഒരു പ്രയാസം നിരാശയൊക്കെ മാറിക്കിട്ടി. അപ്പോഴെന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു സത്യം, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും മനുഷ്യൻ ദൈവത്തെ അറിയുകയും ആ ദൈവകൃപയിൽ ആശ്രയിക്കും എന്നുള്ളതിന്റെ ഒരു ഉത്തമ അടയാളമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രായഭേദമന്യേ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമാണ്. എല്ലാം ദൈവം നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട വി സി വർഗീസച്ചനാണ്. സാധാരണ പതിവുള്ള അധ്യാനികർ പറയുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് ആരെയും ലഭ്യമാകാതെ വരുമ്പോഴാണ് പലപ്പോഴും ഐസക്കച്ചനെയും വി സി വർഗീസച്ചനെയും ഒക്കെ അവരുടെ സൗകര്യം തേടുന്നത്. ഈ സമയത്ത് ആവശ്യപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി അസ്വസ്ഥതയ്ക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അന്യ വി സി വർഗീസച്ചനെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇപ്പോഴേ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം പ്രിയപ്പെട്ട ഐസക് പ്രകാശന ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട വർഗീസച്ചൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്.
സുവിശേഷ ഗീതങ്ങളിലെ 257-ാമത്തെ ഗീതം. നിന്നോടും ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ, എൻ ഗീതമെന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഒരു ഭക്തന്റെ അതലത്തിൽ നിന്ന് എപ്പോഴും ഓർമ്മയിലിരിക്കേണ്ടുന്ന ഒരു വരി നിശ്ചയമായും നിങ്ങൾക്ക് പരിചയമാണ്. ഈ ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം.
നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ, എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ദാസൻ യാക്കോബേ പോ രാകാലത്തിൽ വൻ കാട്ടിൽ കല്ലിന്മേ ഊറന്നോകിൽ എൻ സ്വപ്നത്തിലുവേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ നീ എന്നെ നാടത്തും പാതയല്ല വിണ്ണേത്തും ഏടി പോ ദൂതവിളിക്കുന്നേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ ഉണർന്നു ഞാൻ നിന്നെ സ്തുതിച്ചിടും കൽത്തലയിടയെ ബഹേലാക്കും എൻ തുമ്പത്താലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ നിൻ ക്രൂശു ഞാൻ വഹി കെന്നാലുമേ എൻ ഗീതം എന്നോമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ
ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇന്നത്തെ വചന സന്ദേശത്തിനായിട്ട് പ്രത്യേകമായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു.
താങ്ക് യു അച്ഛാ. പ്രിയ ദൈവത്തിന്റെ അതിഥന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഈ ബുധനാഴ്ച പ്രയർ സംഗമത്തിലേക്ക് കടന്നു വരുന്നതിന് ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാനായിട്ട് ഉള്ള സമയം കിട്ടിയിട്ടില്ല എങ്കിലും പഴയ നോട്ടുകളിൽ നിന്നൊക്കെ കുത്തിയെടുത്തിട്ടുള്ള ഒരു ചെറിയ കാര്യം മാത്രം സംസാരിച്ചുകൊണ്ട് ഏറ്റവും വേഗം നിർത്താനായിട്ട് ഞാൻ പരിശ്രമിക്കാം. അതിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആത്മാവോട് എന്തൊക്കെ സഹായമുണ്ടാകുവാനായിട്ട് നിങ്ങളും ബലഹീന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാചിക്കുകയും ചെയ്യുന്നു. നമ്മളെ പൗരാണിക ഏറ്റവും പൗരാണിക കാലം തൊട്ട് വേദപുസ്തകങ്ങൾ എഴുതുന്നതിന് മുൻപ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം മനുഷ്യ സൃഷ്ടിയെ ദൈവം സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് ജനങ്ങൾ പെരുകുവാൻ തുടങ്ങി. ആ സമയത്ത് അവരുടെ ഓരോ നഗരങ്ങൾ അല്ലെങ്കിൽ സിറ്റീസ് പട്ടണങ്ങൾ സ്ഥാപിച്ച് താമസിക്കുവാനായിട്ട് തുടങ്ങി. ഇന്ന് ലോകത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ പട്ടണങ്ങളും ചെറിയ പട്ടണങ്ങളും കാണാം. ന്യൂയോർക്ക് സിറ്റിന്നോ ലണ്ടനെന്നോ പാരീസെന്നോ ന്യൂഡൽഹിന്നോ ഒക്കെ പറയുന്ന മാതിരി ഒരുപാട് പട്ടണങ്ങളുണ്ട്. ഈ പട്ടണങ്ങളെ ചെറുതും വലുതുമായിട്ടുള്ളതുണ്ട്, തിക്കിലി പോപ്പുലേറ്റ് ആയിട്ടുണ്ട്, സ്പാഷ്യലി പോപ്പുലേറ്റഡായിട്ടുള്ളതുണ്ട്. അതുപോലെ സ്കൈസ്ക്രേപ്പേഴ്സ് കാണാം, മജസ്റ്റിക് വൺസ് ഉണ്ട്, ഫേമസ് ഉണ്ട്, നൊട്ടോറിയസ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ വിവിധ തരത്തിലുള്ള പട്ടണങ്ങൾ കാണാം. എന്നാൽ വേദപുസ്തകത്തില് ആദ്യമായിട്ട് പടുത്തുയർത്തിയ ഒരു പട്ടണമുണ്ട്. അത് നോക്കിയാല് ഉൽപ്പത്തി പുസ്തകം 4:12 കാണാം. ദൈവം സൃഷ്ടിച്ച ആദാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നതില് ആദാമിന്റെ മൂത്ത പുത്രനായ കെയിനും ഇളയ 2 ഏബിളും അവര് തമ്മില് ശത്രുതയുണ്ടായി, ഏബിളിനെ കൊല്ലുന്നതായിട്ട് കാണാം. അത് കഴിഞ്ഞ് ഈ കെയിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നോഡ് എന്ന സ്ഥലത്ത് ഒന്ന് താമസിക്കാൻ തുടങ്ങി. ആ കെയിനിന്റെ ഒരു പുത്രനുണ്ടായിരുന്നു, അവന്റെ പേര് ഈനോക്ക് എന്നായിരുന്നു. ഈ ഈനോക്ക് തന്നെ പിന്നീട് വേറൊരു ഈനോക്കിനെ കൂടെ പറയുന്നുണ്ട്. സേത്തിന്റെ വംശാവലിയില് നമ്മളൊരു ഈനോക്കിനെ കാണുന്നുണ്ട്. ആ ഈനോക്കാണ് ദൈവത്തിന്റെ കൂടെ നടന്നവൻ എന്ന് പറയപ്പെടുന്ന ഈനോക്ക്. ഇത് വേറൊരു ഈനോക്കാണ്, കെയിനിന്റെ മകനായ ഈനോക്ക്. അവനെ കെയിൻ ബിൽഡ് എ സിറ്റി നെയിംഡ് ആഫ്റ്റർ ഹിസ് സൺ ഈനോക്ക്. ഒരു പട്ടണമുണ്ടാക്കി ആ പട്ടണത്തിന് പേര് കൊടുക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള പേരുകൾ അവന്റെ പുത്രന്റെ പേരാ കൊടുത്തത്. നമ്മൾ കാണാം ഇന്ന് നമ്മളോരോ ഭവനങ്ങളൊക്കെ നാട്ടിലൊക്കെ പണിതിട്ട് അവരവരുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും പേരുകളൊക്കെ കൊടുക്കുക. വീടിന് അല്ലെങ്കിൽ പൗരാണികമായിട്ട് ലഭിച്ചിരിക്കുന്ന പരമ്പരാഗതമായിട്ട് ലഭിച്ചിരിക്കുന്ന പേരുകളൊക്കെ ചിലപ്പോൾ മാറ്റിയിട്ട് പുതിയ പേരുകളൊക്കെ കൊടുക്കുന്ന കാണാം. അത് പട്ടണത്തിന് പേര് കൊടുക്കുക എന്നുള്ളത് ഒരു പുതിയ സംഭവമല്ല. ഏറ്റവും പൗരാണികമായിട്ടുള്ള സിവിലൈസേഷൻ തൊട്ട് ആരംഭിച്ചിരിക്കുന്നതാണ് ആ പട്ടണം. ഇറ്റ് വാസ് ദ ഫസ്റ്റ് സിറ്റി ബിൽറ്റ് ബൈ എ ഫസ്റ്റ് മർഡറർ ആണ്. ആ അവിടെയുള്ള ആൾക്കാരുടെ ജോലിയെ കുറിച്ച് പറയുന്നതൊക്കെ കേട്ടാൽ വളരെ ഇതാണ്. ആ കെയിനിന്റെ മറ്റുള്ള സന്തതികള് ജബാൽ കെയിന്, ടുബാൽ കെയിന്, ജുബാൽ കെയിന്. ഇതില് ജബാൽ കെയിൻ എന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഈസ് ദ സപ്ലൈ ഓഫ് ദ ഫുഡ് ആൻഡ് കാറ്റിൽ. അവനെ കാറ്റിലിനെയും ഫുഡും ഒക്കെ ഒരു ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഇന്നത്തെ ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ റാഞ്ചുകാരൻ എന്ന് പറയാ, ജുബാൽ കെയിൻ. അത് കഴിഞ്ഞ് 2 പേരാണ് ടുബാൽ കെയിന്. ഈ ടുബാൽ ഹീസ് ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽ ഇൻഡസ്ട്രീസ് നടത്തിക്കൊണ്ടിരുന്നവനായിരുന്നു. 3 ജുബാൽ കെയിൻ എന്ന് പറയും, അവന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഇന്നത്തെ നാഷ്വില്ലെന്നോ ഒക്കെ പറയുന്ന മാതിരിയുള്ള മ്യൂസിക് ഇൻഡസ്ട്രീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു. ആൻഡ് ദാറ്റ് സിറ്റി വാസ് ഡിസ്ട്രോയിഡ് ബൈ ദ ഫ്ലഡ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു വലിയ ഫ്ലഡ് ഉണ്ടാകുന്നതും നോവയുടെ കാലത്തെ ഫ്ലഡും അത് ഡിസ്ട്രോയ് ആയി പോകുന്നതും കാണാം. പിന്നീടൊരു സിറ്റി നമ്മള് വേദപുസ്തകത്തിൽ കാണുന്നത്, ഞാൻ എല്ലാം നോക്കുന്നില്ല എന്നെങ്കിലും അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്, ഒരു ബാബേൽ സിറ്റിയെ കുറിച്ചാണ്. എ സിറ്റി ബിൽറ്റ് ആഫ്റ്റർ ദ ഫ്ലഡ് ഹാഡ് സ്കൈ സ്ക്രേപ്പേഴ്സ് ബട്ട് ദ സിറ്റിസൺസ് വേർ സ്കാറ്റേർഡ് ആൻഡ് ഇറ്റ് വാസ് ടു ഡിസ്ട്രോയിഡ് ബൈ ദ ഗോഡ്. ദൈവം ഇല്ലാതെ ഉണ്ടാക്കിയ സിറ്റികളായിരുന്നത്. ദൈവത്തെ മറന്നിട്ട് ഫസ്റ്റ് സിറ്റി വാസ് ബിൽഡ് ബൈ എ മർഡറർ. സെക്കൻഡ് സിറ്റി ദൈവത്തിനെതിരായിട്ടുള്ള ഒരു ഫെഡറേഷൻ ഉണ്ടാക്കിയിട്ട് അത് പണിയാരി നോക്കിയതാണ് ബാബേലിന്റെ. അത് നശിച്ചുപോയി. കാരണം വേറെയൊരു സിറ്റിയാണ് ആർ അല്ലെങ്കിൽ ഊർ എന്ന് പറയുന്ന കാൽഡീസിലെ അബ്രഹാം ജീവിച്ചിരുന്നതായിട്ടുള്ള സിറ്റി. ദ ഹോൾ സിറ്റി വാസ് ഗിവൻ ടു ഐഡോളട്രി. ആ സിറ്റിയിലെ ഐഡോളട്രി ആയിരുന്നു എന്ന് യോഡിയ പറയുന്നു നോക്കിക്കഴിഞ്ഞാൽ യോശുവയുടെ പുസ്തകം 24:2-3 വായിച്ചു കഴിഞ്ഞാൽ കാണാം. അവരെ നദിക്കക്കരെ താമസിച്ചുകൊണ്ടിരുന്നവർ ഐഡോൾട്രേഴ്സ് ആയിരുന്നു, മറ്റുള്ള ദൈവങ്ങളെ ആരാധിച്ചു പോകുന്നുവെന്ന്. അതിൽ നിന്നുമാണ് അബ്രഹാമിനെ വേർതിരിച്ചെടുത്തത്. ആ സിറ്റിയും നശിച്ചു പോയി എന്നുള്ളത് കാണാം. ഇത് മൂന്നും ദൈവത്തിൽ നിന്ന് വേറിട്ട് മനുഷ്യൻ നിർമ്മിച്ച നഗരങ്ങളാണ്. ഇനിയും ദൈവം കൽപ്പിച്ച് ഉണ്ടാക്കിയ ചില നഗരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കിക്കളയാം. വളരെ ബ്രീഫായിട്ട് തന്നെ നോക്കിക്കളയാം. ഇറ്റ് ഈസ് കോൾഡ് സങ്കേത നഗരങ്ങൾ, ദ സിറ്റീസ് ഓഫ് റെഫ്യൂജ്. യോശുവയുടെ പുസ്തകം 20:1 തൊട്ട് വായിച്ചു കഴിഞ്ഞാൽ കാണാം അതിനകത്ത് സിറ്റി ഓഫ് റെഫ്യൂജ് എന്നുള്ളത്. സങ്കേത നഗരങ്ങൾ. ജോഷുവ ഇസ്രായേലിനെ വാഗ്ദത്ത നാട് വിഭജിച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് 12 പേർക്കും വിഭജിച്ചു കൊടുത്തു. അതിലെ ഒരു ഗോത്രത്തിന് മാത്രം ആ ഇൻഹെറിറ്റൻസ് കിട്ടിയില്ല. പക്ഷേ മറ്റുള്ളവരുടെ ഗോത്രങ്ങളുടെ മധ്യത്തിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഭൂപ്രദേശം അവർക്ക് ലഭിക്കുകയും ചെയ്യും. അത് ലേവിയ ഗോത്രമാണ്. യാക്കോവിന്റെ രണ്ട് മക്കൾക്കും കൂടെ കിട്ടി. യാക്കോവിന്റെ വിവാഹം രണ്ട് മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. അത് മനേശയ്ക്ക് എഫ്രൈമിനുമാണ്. യോശുവ 18:17 Levites are no part among you, for the priesthood of God is their inheritance. ദൈവത്തിന്റെ പൗരോഹിത്യമാണ് അവരുടെ ഇൻഹെറിറ്റൻസ്. എന്നും കണ്ട് എല്ലാ ലേവിയരും പുരോഹിതന്മാരല്ല. പൗരോഹിത്യം വന്നിരിക്കുന്ന അഹരോന്റെ പാരമ്പര്യത്തിലുള്ള ലേവിയരാണ് പൗരോഹിതന്മാര്. ബാക്കിയുള്ള ലേവിയര് ഈ മെറാറൈറ്റ്സും പിന്നെ കൊഹത്തൈറ്റ്സും ഉണ്ട്. ഈ രണ്ട് ഗ്രൂപ്പുകളാണ് ഇവര്. ഈ പിന്നെ ദേവാലയത്തിന്റെ മറ്റുള്ള പണികളും മറ്റുള്ള കർമ്മങ്ങളും ചെയ്ത് നടക്കുന്നവരായിരുന്നു. ടാബർനക്കളാണെങ്കിൽ സമാഗമന കൂടാരം അത് നിവർത്തിടുന്നതിനും അഴിച്ചു മാറ്റുന്നതിനും അത് പിന്നെ ചുരുട്ടിക്കൊണ്ട് ചുമന്നുകൊണ്ട് പോകുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന നടത്തിക്കൊണ്ടിരുന്ന ഗോത്രക്കാരാണ് ഈ മെറാറൈറ്റ്സും കൊഹത്തൈറ്റ്സും. അതുപോലെ പിന്നെ വേറെ ഈ ആറ്, അതായത് 12 ഗോത്രങ്ങളുടെ ഇടയിലായിട്ട് 6 റെഫ്യൂജ് സിറ്റി ഓഫ് റെഫ്യൂജസ് ഉണ്ട്. 2 ഗോത്രങ്ങളുടെ മധ്യത്തിലായിട്ട് ഈ സിറ്റി ഓഫ് റെഫ്യൂജസ് വരും. അതായത് സങ്കേത നഗരങ്ങളെ, അങ്ങനെ 6 നഗരങ്ങളെ സങ്കേത നഗരങ്ങളായിട്ട് കാണപ്പെടുന്നുണ്ട്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ സിറ്റി ഓഫ് റെഫ്യൂജ്? സങ്കേത നഗരത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, വൺ മസ്റ്റ് ഫ്ലീ ടു വൺ ഓഫ് ദ അപ്പോയിന്റഡ് സിറ്റീസ്. ശരണത്തിനായിട്ട് ഓടി പോകേണ്ടതായിട്ടുള്ള ഒരു സിറ്റിയാണ് അത്. ഏറ്റവും ഉയർന്ന സ്ഥലത്ത് മറ്റുള്ളവർ കാണുന്നതിനും അതിന്റെ വഴികൾ വളരെ വിശദമായിട്ട് ചൂണ്ടുപലകൾ മുതൽ എഴുതി വെച്ച് ആ ഓടി വരുന്നവനെ പോകാനായിട്ട് മനസ്സിലാക്കത്തക്ക വിധത്തിൽ കാണിക്കുന്ന വഴികളുമാണ് അത്. വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട വഴികളുമാണ്. അങ്ങനെയാണ് ഈ സങ്കേത നഗരത്തിലേക്കുള്ള വഴികളെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വൺ ഹൂ ഫ്ലീ ടു ദ അപ്പോയിന്റഡ് സിറ്റീസ്, ശരണത്തിലായിട്ട് ഓടി വന്നിരിക്കുന്നത്. ജോഷുവയുടെ 20:3 വായിച്ചുകയാണ്. എബ്രായ ലേഖനം 6:18 നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാനായിട്ട് ശരണത്തിനായിട്ട് ഓടി വന്നിരുന്നാം. നമ്മുടെ ശരണം യേശുക്രിസ്തുവാണ്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞു കഴിഞ്ഞാല് ഹി മസ്റ്റ് പ്ലീഡ്, അതായത് ഓടി വന്നിരിക്കുന്നവൻ അവനെ ഒരു കൊലപാതകയായിരിക്കാം. ആ കൊലപാതകം ചെയ്ത് അവനെ മറ്റുള്ളവർ പുറകെ നടന്ന് ശിക്ഷിക്കാതിരിക്കുന്നതിനും കൊല്ലാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് അവൻ ഓടി വന്ന് രക്ഷപ്പെടുന്നത് ഈ സങ്കേത നഗരത്തിലാണ്. അതുകൊണ്ടാണ് ഈ ഈ സിറ്റി ഓഫ് റെഫ്യൂജ് സങ്കേത നഗരം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഹി മസ്റ്റ് പ്ലീഡ് ഹിസ് കോസ് അറ്റ് ദ ഗേറ്റ് ഓഫ് ദ സിറ്റി. യോശുവ 20:4. Job 33:27-28. പാപം ഏറ്റുപറഞ്ഞ തെറ്റുകൾ സമ്മതിക്കണം. അവൻ ആ സിറ്റിയുടെ ഈ സങ്കേത നഗരത്തിലേക്ക് കയറുന്നതിന് മുൻപേ ആ സിറ്റിയുടെ ഗേറ്റിൽ വന്നിട്ട് അവൻ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തെറ്റുകൾ സമ്മതിക്കണം. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് അതിനെ കുറിച്ച് പറയുന്നത് മസ്റ്റ് മേക്ക് ഹിസ് ഹോം ഇൻ ദ സിറ്റി. Job 20:4 പറയുന്നുണ്ട് അവൻ നഗരത്തിൽ വസിക്കണം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ വന്ന് കർത്താവായ യേശു രക്ഷിതാവായി ഒരുവന്ന് കാത്തിരിക്കുന്നു. Philippians 3:20. ഇവനെ ആ സിറ്റിയിൽ കയറിക്കഴിഞ്ഞാൽ ആ സിറ്റിയിൽ തന്നെ വസിക്കണം. ആ മഹാപുരോഹിതന്റെ കാലം വരെയും അവനവിടെ താമസിക്കാം. ആ മഹാപുരോഹിതന്റെ കാലം കഴിഞ്ഞാൽ അവൻ പുറത്തിറങ്ങിയാൽ അവനെ ഉപദ്രവിക്കയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് പുറത്തിറങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് കാത്തിരിക്കണം. നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ സിറ്റി ഈസ് വാസ് സേഫ് അണ്ടിൽ ദ ഡേ ഓഫ് ദ ജഡ്ജ്മെന്റ്. Job 20:6. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. Romans 8:1. അഞ്ചാമത്തേത് ഹി വാസ് സേഫ് അണ്ടിൽ ദ ഹൈ പ്രീസ്റ്റ് ഡെത്ത്. Job 20:6 Hebrews 7:16-17 വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാം നിങ്ങൾക്ക്. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, ഇത് ശാശ്വത ഭുജങ്ങളുണ്ട്. ഇൻ ദി ഇറ്റേണൽ ഗോഡ് ഇസ് തൈ റെഫ്യൂജ് ആൻഡ് അണ്ടർനീത് ആർ ദ എവർലാസ്റ്റിംഗ് ആംസ്. Deuteronomy 33:27. ഈ സിറ്റീസ് ഓഫ് റെഫ്യൂജസ് വേർ ഇസ് ആൻ എലിവേറ്റഡ് പൊസിഷൻ, ഉയർന്ന സ്ഥലമാകും. നമ്മുടെ സങ്കേതം ദൈവത്തിന്റെ വലത്തു ഭാഗത്ത്. അപ്പൊ റെഫ്യൂജീസ് അറ്റ് ഗോഡ്സ് റൈറ്റ് ഹാൻഡ് ഇൻ ഹെവൻ. Hebrews 6:18. മാർക്കോസിന്റെ സുവിശേഷം 16:19-20. അസസബിൾ ഫ്രം ഓൾ പാർട്സ്, എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്തപ്പെടുവാൻ സാധിക്കുമായിരുന്നു. അപ്പൊ റെഫ്യൂജ് ഈസ് അവർ ഈസ് ഫോർ എവറി ക്രീച്ചർ ഫ്രം ഓൾ പാർട്സ്. Mark 16:15. സകല സൃഷ്ടിക്കും വേണ്ടിയിട്ടാണ് ക്രിസ്തു യേശു നമുക്ക് രക്ഷിതാവായിട്ടുള്ളത്. അവൈലബിൾ ഫോർ ഓൾ ഇൻ നീഡ് വിത്ത് യുവർ ഓപ്പൺ ഗേറ്റ്സ്. ആവശ്യക്കാരുടെ മുൻപില് തുറന്ന വാതിലായി ലഭിക്കുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ എവരും എന്റെ അടുക്കിലേക്ക് വരുവീൻ. Matthew 11:21. എന്നെ ചേർപ്പം ഞാൻ പാട്ട് ഞാൻ വായിക്കുകയാണ്. കാരണം രാജേഷനെ പോലെ ഐസക്കത്തിനെ പോലെ പാട്ട് പാടാനായിട്ട് കഴിവില്ലാത്തത് കൊണ്ട് ഞാൻ പാട്ട് വായിക്കുക. നിങ്ങൾ ആ മനസ്സിൽ അങ്ങ് പാടിക്കൊണ്ടാ മതി. എന്നെ ചേർപ്പാൻ വന്നവനെ നിന്റെ സ്നേഹം വിട്ടോടി ഞാൻ, നിന്നിൽ ആശ്വാസമുണ്ടെങ്കിലും വിരഞ്ഞോടി ഞാൻ ഈ തരയിൽ. അതുകൊണ്ട് അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായിട്ടുള്ളവരെ കം ടു മീ, ഐ വിൽ ഗിവ് ദ പീസ് എന്ന് പറഞ്ഞ പോലെ Matthew 16:16-18. ഇനി നമുക്ക് ഈ സിറ്റിയുടെ ഒരു പേരുകൾക്കോട് നോക്കിക്കഴിയാം. സിറ്റികൾ മനസ്സിലായി. 6 സിറ്റികളുണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്, എന്താണ് ആ സിറ്റിയുടെ ഉദ്ദേശം എന്തെന്നാണ് മനസ്സിലായി. ഇനി ആ സിറ്റിയുടെ പേരുകൾ നോക്കിയിട്ട് നമുക്ക് ആ പേരുകൾ എങ്ങനെയാണ് യേശുക്രിസ്തു നമ്മുടെ സങ്കേതമായി തീരുന്നത്, നമ്മുടെ സങ്കേത സിറ്റി ഈസ് ദ റെഫ്യൂജ്, ആ സിറ്റി ഓഫ് റെഫ്യൂജ് ഫോർ അസ് എന്ന് നോക്കാം. ഒന്നാമത്തെ സിറ്റി കാദേശ്. കാദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളി അല്ലെങ്കിൽ വിശുദ്ധി. അതിൽ നിന്നാണ് കദീശ് എന്നുണ്ടായ വാക്കുണ്ടായിരിക്കുന്നത്. പാപമറിയാത്തവനെ നാം അവരിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. 2 കൊരിന്ത്യർ 5:21. അത് പിന്നെ പാപിയായി ഞാൻ ജീവിച്ചപ്പോൾ പാത വിട്ടോടിയപ്പോൾ നിൽക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് He became a sin for us. നമ്മള് ഈ കുഞ്ഞാടിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതാ ദൈവത്തിന്റെ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട എന്ന് പറയാനായിട്ട് അബ്രഹാമിനോട് ഐസക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പൊ പിന്നെ വിറകും തീയുമുണ്ട്, കുഞ്ഞാട് എവിടെ? Where is the lamb? ആ ലാമ്പിന്റെ ആൻസറാണ് യോഹന്നാൻ സ്നാപകനായിട്ട് പറയുന്നത്, ഇതാണ് കുഞ്ഞാട്, ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യേശുക്രിസ്തുവിനെ കാണിച്ചുകൊണ്ട് പറയാണ്, ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതായത് കാദേശ് ഹോളി, ഈ വിശുദ്ധിയാണ് നമുക്ക് വേണ്ടിയിട്ട്, വിശുദ്ധനാണ്. അതിന്റെ പേര് ആദ്യത്തേത് കാദേശ്, രണ്ടാമത്തെ സിറ്റിയുടെ പേര് ഷേക്കേം. ഷേക്കേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമല് അല്ലെങ്കിൽ ഷോൾഡർ. ഈ ഷോൾഡറിനകത്ത് കണ്ടുകിട്ടിയാൽ സന്തോഷം ചുമലിലെടുത്തുകൊണ്ട് വീട്ടിൽ വന്നു. ലൂക്ക് 15:5 15 ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നോക്കിക്കഴിഞ്ഞ് കാണാം. പിന്നെ 3 നഷ്ടപ്പെട്ട ആൾക്കാരെ കുറിച്ച് കാണാം. 1 നഷ്ടപ്പെട്ട ഒരാടിനെ, 99 ആടിനെയും വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഒരാടിനെയാണ് അന്വേഷിച്ച് വന്നത്, 99 വിട്ടിട്ട് കാണാതെ പോയ ഒരാടിനെ എടുത്തു അന്വേഷിച്ചു വന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. 1 എ മേൻ ഹു ലോസ്റ്റ് എ ഷീ. 2 എ വുമൺ ലോസ്റ്റ് എ ഡ്രാക്മ. 3 എ ഫാദർ ലോസ്റ്റ് എ സൺ. ഈ 3 ലോസ്റ്റിനെ കുറിച്ചാണ് 15 ലൂക്കോസിന് സുവിശേഷം പറയുന്നത്. അതിനകത്ത് പിന്നെ നമ്മളെ നല്ല ഇടനെ പോലെ കാണാതെ പോയ ആടിനു വേണ്ടി വന്ന് കണ്ടുപിടിച്ച് അവനെ ചുമലിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു നല്ല ഇടനാണ്. എന്നെ ചേർപ്പാൻ തേടി വന്നവനെ പാപക്കുഴിയിൽ നിന്ന് എന്നെ സ്വന്തമാക്കി തീർത്തിടുവാൻ സ്വന്തം രക്തം നമുക്ക് ഏകുവാൻ പരമപിതാവിന് സ്തുതി പാടാം എന്നുള്ള പാട്ടിന്റെ ഈരടികളാണ്. അത് പാടാനായിട്ട് സഭയിലുള്ളൊക്കെ നിങ്ങൾ പാടിക്കും. ഓക്കെ, ലൂക്കോസിന് ശേഷം 15:5. അതുകൊണ്ടാണ് ഷേക്കേം, ഷോൾഡർ. ഈ ഷോൾഡറിനകത്ത് ഷോൾഡർ ഇസ് മീൻസ് നമ്മുടെ ഏറ്റവും ഭാരം വഹിക്കുവാനായിട്ട് കെൽപ്പുള്ള സ്ഥലമാണ് നമ്മുടെ ശരീരത്തിൻ്റെ. അതുകൊണ്ടാണ് ഷോൾഡറിലെ മഹാപുരോഹിതന്റെ ഷോൾഡറിലെ ആ വേഷവിധാനങ്ങളില് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതിയ 6 കല്ലുകൾ വെച്ച് 2 ഷോൾഡറിലും എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ 12 ഗോത്രങ്ങളുടെ 12 കല്ലുകൾ മാറിലെ പതക്കത്തിലെ എഫോദിന്മേലും എഴുതി പിടിപ്പിച്ചിരുന്നു. എന്താണ് അതിന്റെ അർത്ഥമെന്ന് നമ്മൾ അത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ ഗോത്രങ്ങളെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുവാൻ ഒരു പുരോഹിതൻ കടപ്പെട്ടവനാണ് മഹാപുരോഹിതൻ. സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും തന്റെ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് കടപ്പെട്ടവനാണ് ഈ പുരോഹിതൻ. അതുകൊണ്ടാണ് അവന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്, അവന്റെ സ്നേഹം ഹൃദയത്തോട് വെച്ച്. അവന്റെ ഷോൾഡറിൽ വെച്ചിരിക്കുന്ന 6 റൈറ്റ് ഷോൾഡറിലും 6 ലെഫ്റ്റ് ഷോൾഡറിലും ഈ കല്ലുകൾ വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം ഇസ്രായേലിലെ 2 ഗോത്രങ്ങളുടെയും പാപങ്ങൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ഓർത്ത് പ്രാർത്ഥിച്ച പാപത്തിന് പാപപരിഹാരമായിട്ട് പാപപരിഹാര ബലി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ആ പാപങ്ങളെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഷോൾഡർ. ഇറ്റ് ഈസ് ദ പ്ലേസ് വേർ വി ഹാവ് ടു ബെയർ ദ ബർഡൻ. അതുകൊണ്ടാണ് ഷെക്കേം എന്നുള്ള പേര് ആ പട്ടണത്തിൽ നടത്തിയിരിക്കുന്നത്. 3 പട്ടണത്തിന്റെ പേര് ഹെബ്രോൺ. ഫ്രണ്ട്ഷിപ്പ്, സ്നേഹത്വം, മൈത്രി എന്നൊക്കെ പറയാം. ആ ഹെബ്രോൺ സ്നേഹന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ജോൺ 15:14. ദാവീദും യോഹന്നാനുമായിട്ടുള്ള സ്നേഹത്തെ കുറിച്ചറിയാം. നെഹമ്യാ നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ അശേഷം, സ്നേഹം നൽകണം എൻ പ്രഭു. യേശുവേ നിന്റെ രൂപമി എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം എന്ന് പറഞ്ഞ പാട്ടിനകത്തും പറഞ്ഞുള്ളതാണ്. അതുകൊണ്ട് ഹെബ്രോൺ ഇസ് എ ഫ്രണ്ട്ഷിപ്പ്, സ്നേഹമാണ്, ആ സ്നേഹം മൈത്രിയാണ്. നാലാമത്തേത് ബെസേർ അല്ലെങ്കിൽ സ്ട്രോങ് ഹോൾഡ്, ശക്തി ദുർഗം എന്നാണ് അതിന്റെ അർത്ഥം. ബെസേർ, നീ എന്റെ പാറയും എന്റെ കോട്ടയുമല്ലോ. 31 സങ്കീർത്തനം 3 വാക്യം, 18 സങ്കീർത്തനം 2 വാക്യം. എന്റെ ബലമായ കർത്തനൻ ശരണമാകയാൽ പാടിയിട്ട് ഞാനവനൻ, എന്റെ ഉറപ്പുള്ള മറവിടമാണ് എനിക്കവൻ, പ്രിയനെ ചാരിട്ട് ഞാൻ ഒരിക്കുന്നു. അതായത് ക്രിസ്തു നമുക്ക് ഏറ്റവും സ്ട്രോങ് ശക്തി ദുർഗമാണ്. നീ എന്റെ പാറയും എന്റെ കോട്ടയുമാകുന്നുവല്ലോ എന്ന് പറയണം. അതുപോലെ അഞ്ചാമത്തേത് റാമോത്ത് അല്ലെങ്കിൽ ഹൈ പ്ലേസ് എന്നാണ് അതിന്റെ അർത്ഥം. ഉയരങ്ങളിൽ ഉന്നതങ്ങളുമായ സ്ഥലം, ഉയർന്ന സ്ഥലം. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ മാൻ പേടമാൻ കാല് പോലെയാക്കുന്നു, ഉന്നതങ്ങളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. അബക്കൂക്ക് 3 19 വാക്യം. വൈഷമ്യമുള്ള ഏത് കുന്നും കരകയറി നടകൊള്ളുവാൻ രക്ഷകനും കാലുകൾക്ക് വേഗമായി, തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലെ ഓടിയിടും, എന്റെ ദൈവം മഹത്വത്തിൽ എന്ന് പാടുന്നതുപോലെ. റാമോത്ത് ഹൈ പ്ലേസ്, ഉയർന്ന സ്ഥലം. യഹോവയായ കർത്താവ് എന്റെ ബലം, അവൻ എന്റെ കാലുകളെ മാൻപേടയുടെ കാലുകളാക്കി ഉന്നതങ്ങളിലേക്ക് എന്നെ നടക്കുമാറാക്കുന്നു, ആ ദൈവമാണ്. ആറാമത്തേതാണ് ഗോലാൻ, ഹാപ്പി, ഭാഗ്യവാൻ എന്നുള്ള അർത്ഥത്തിലാണ്. സന്തോഷമുള്ളവൻ അല്ലെങ്കിൽ ഭാഗ്യവാൻ, ഹാപ്പി എന്നുള്ള അർത്ഥത്തിലാണ് ഗോലാൻ. ഗോലാൻ ഹൈസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണും. 67 വാറിലെ ഇസ്രായേല് പിടിച്ചടക്കിയ സ്ഥലം, സിറിയയിൽ നിന്നും പിടിച്ചടക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഗോലാൻ ഹൈറ്റ്സ്. അത് അവിടെ ഇപ്പോ അത് അനക്സ് ചെയ്തിട്ട് ഇസ്രായേൽ അവരെ സെറ്റിൽമെന്റ് ഒക്കെ നിൽക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഓൾഡ് ഇസ്രായേൽ ആയിരുന്നു ഈ ഗോലാൻ എന്നുള്ള സ്ഥലം. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കുഞ്ഞാടാകും എന്റെ പ്രിയൻ സിയോൻ പ്രിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, ലോകമെന്നെ തെച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നും ലേശമില്ല, ഈശനെ ഞാൻ പിന്തുടരും, എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലെന്നും എന്ന് പറയാൻ തക്കവണ്ണമായിട്ടുള്ള ഒരു ഹാപ്പി ഭാഗ്യവാനായിരിക്കണം ആ പിന്നെ നമ്മളെ, അതായത് ഈ സിറ്റി ഓഫ് റെഫ്യൂജിന്റെ ഈ 6 പേരുകളെ പോലെ നമ്മളെ 6 ക്യാരക്ടറിസ്റ്റിക് യേശു ക്രിസ്തുവിനെ നൽകിക്കൊണ്ട്. യേശു ക്രിസ്തുവാണ് നമ്മുടെ റെഫ്യൂജ്, നമ്മുടെ സങ്കേതസ്ഥാനം. പുരാതനമായിട്ടുള്ള എല്ലാ നഗരങ്ങളും യേശു ക്രിസ്തു എന്ന വിശ്വാസിയുടെ സങ്കേത നഗരവും കണ്ടു. ഇനി നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന കൈപ്പണിയല്ലാത്ത ഒരു സ്വർഗീയ നഗരത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം ഇപ്പൊ ഇല്ല. അതുകൊണ്ട് അത് ഞാൻ വിടുകയാണ്. അത് എ പെർഫെക്റ്റ് സിറ്റിയാണ്, എ സിറ്റി 4 ഇൻ ഹെവൻ, ആൻഡ് ഇറ്റ്സ് എ സിറ്റിസൻസ് ദ ബ്രൈഡ് ദ ലാംസ് വൈഫ് ആർ ഐഡന്റിഫൈഡ് വിത്ത് ദ സിറ്റി. എ പെർഫെക്റ്റ് സിറ്റി, പെർഫെക്റ്റ് ഇൻ എവറി ഡൈമെൻഷൻ, ഇൻ ദ ഹൈറ്റ്, ബ്രെത്ത് ആൻഡ് ദ ലെങ്ത് ബീങ് ഈക്വൽ. സമചതുരത്തിലാക്കിയിരിക്കുന്ന അതിന്റെ നീളവും വീതിയും സമമായിട്ടുള്ള, അതായത് ദാറ്റ് ഇസ് കോൾഡ് പെർഫെക്റ്റ്നെസ്. അതാണ് സ്വർഗീയമായിട്ടുള്ള വെളിപാട് പുസ്തകത്തിൽ 21:16 പറഞ്ഞിരിക്കുന്ന ആ സ്വർഗീയ നഗരം. അത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്ന സിയോൻ നഗരം എന്ന് പറയുന്ന പുതിയ ഒരു സൃഷ്ടിയിലുണ്ടാകുന്ന പുതിയ നഗരം. ആ സൃഷ്ടിയാണ് സ്ക്വയറാണ്. അത് നീളവും വീതിയും ഉയരവും ആഴവും എല്ലാം ഒന്നുപോലെ ഇരിക്കുന്നു. ദാറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ പെർഫെക്റ്റ്നെസ് ഓഫ് ഗോഡ്. ഈ ഒരു പെർഫെക്റ്റ്നെസ്സിനാണ് ടാബർനിക്കലിലെ സമാപകന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലം പണിതിരിക്കുന്നത്. അതിന്റെ മോഡലിലാണ് യെരുശലേം ദേവാലയം പണിതിരിക്കുന്നത്. ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിന്റെ സലോമോൻ ദേവാലയത്തിന്റെ ആദ്യം പണിത ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിന്റെ പിന്നെ നീളവും ആഴവും വീതിയും എല്ലാം 10x10x10x10 ആയിരുന്നു. പെർഫെക്റ്റ് സ്ക്വയർ. അതിന്റെ ഡബിൾ ചെയ്താണ് പിന്നെ രണ്ടാമത്തെ ദേവാലയം പണിതത്. എന്നാല് ഇത് പൗലോസ്ലീയ പറഞ്ഞിരിക്കുന്നുണ്ട്, അവന്റെ സ്നേഹത്തിന്റെ ആഴവും ഉയരവും ആഴവും വീതിയും അറിയുവാനായിട്ട് ആർക്ക് സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ്ലീയയുടെ മനസ്സിലുണ്ടായിരുന്നത് ചിലപ്പോൾ ഈ ഹോളി ഓഫ് ഹോളീസിന്റെ യെരുശലേം ദേവാലയത്തിന്റെ ആ അതിവിശുദ്ധ സ്ഥലത്തിന്റെ വിശുദ്ധതയെക്കുറിച്ച് ആണ് പൗലോസ്ലീയയുടെ മനസ്സിലിരുന്നത്. പിന്നെ ഹി റോട്ട് ദാറ്റ് വൺ. അതുകൊണ്ട് ആ സമചതുരമായിട്ടുള്ള സിറ്റിയാണ് ദ ഇറ്റേണൽ സിറ്റി, ദ സിറ്റി ഫോർ വിച്ച് എബ്രഹാം ആൻഡ് ഓൾ ദ പേട്രിയാർട്സ് ലുക്ക്ഡ് ഫോർ, വിച്ച് ഓൾ ബിലീവേഴ്സ് ലുക്കിംഗ് ഫോർ. ഹീബ്രിയു 11:9, എബ്രായ ലേഖനം 11:9. ഇറ്റ് ഈസ് ആൻ ഇംപ്രഗ്നബിൾ സിറ്റി, പിടിച്ചടക്കുവാനായിട്ട് പാടില്ലാത്തതായിട്ടുള്ളൂ. അതിന്റെ അടിസ്ഥാനങ്ങൾ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുകൾ എഴുതിയിരിക്കുന്ന അടിസ്ഥാനങ്ങളാണ്. ദൈവമാണതിന്റെ ശില്പി, ഹീബ്രിയു 11:10. ആ ഒരു സിറ്റിക്ക് വേണ്ടിയിട്ടാണ് നാം കാത്തിരിക്കുന്നത്. നമ്മുടെ റെഫ്യൂജ് സിറ്റിയാണ് യേശു ക്രിസ്തുവിലല്ല. നമ്മളുടെ ചരണം മുറുകെ പിടിച്ചുകൊണ്ട് ആ ക്രിസ്തുവിങ്കിലേക്ക് ഓടുക. ആ സിറ്റി റെഫ്യൂജില് ഒരു മർഡർ കയറി കഴിഞ്ഞാല്, സിന്നർ കയറി കഴിഞ്ഞാൽ അവൻ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നതുപോലെ ആ റെഫ്യൂജ് സിറ്റി നമുക്ക് ഒരു അഭയസ്ഥാനമായിരിക്കണം. ദ ലോർഡ് ഈസ് എ റെഫ്യൂജ് ഫോർ ദ ഓപ്രസ്ഡ്. യഹോവ പീഡിതനൊരു അഭയസ്ഥാനമാകുന്നു, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. അതുപോലെ ദൈവം നമുക്ക് സങ്കേതമാകുന്നു, ഗോഡ് ഈസ് അവർ റെഫ്യൂജ്. എബ്രായ 6:18, അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായിട്ട് ഓടി വന്നവരാണ് നമ്മൾ. ഇവനോ എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട് മാറാത്ത പൗരോഹിത്യം ഉള്ളവനാകുന്നു. അതായത് മരിച്ചു പോകുന്ന ഒരു മഹാപുരോഹിതന് സിറ്റി റെഫ്യൂജിലുണ്ടെങ്കിൽ, മരിക്കാത്തവന് എന്നേക്കുമായിരിക്കുന്ന ഒരു മഹാപുരോഹിതനാണ് നമ്മുടെ ക്രിസ്തു. എബ്രായലേഖനം 7:23-25 വായിച്ചാൽ കാണാം. ആ മഹാപുരോഹിതന്റെ സാന്നിധ്യത്തിലേക്ക് ആ പ്രീസ്റ്റ്ഹുഡ് ഒരിക്കലും നശിച്ചു പോകാത്തതാണ്. 3, ദ സിന്നർ, അവന് എന്ത് ചെയ്യണം? ഹി ഹാസ് ടു ഫ്ലീ, ഓടിപ്പോകണം, പാപത്തെ വിട്ട് ഓടണം. ആൻഡ് അവനോടി അല്ലെങ്കിൽ ഹി ഹാസ് ടു പ്രേ, കൺഫസ് ചെയ്യണം, കരഞ്ഞ് ഏറ്റു പറയണം. ആ സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നു വേണ്ടിട്ട് ആ സിറ്റിയുടെ ഗേറ്റില് ഈസ് എ ക്രൈ ആൻഡ് കൺഫസ് ചെയ്യണം. 3, സ്റ്റേ, പാർക്കണം. ഈ അവസ്ഥയിൽ പട്ടണത്തിൽ വസിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ക്രൈസ്റ്റ് ഈസ് അവർ റൈറ്റിയസ്നെസ് ആൻഡ് ഹി ബിയേഴ്സ് അസ് ഓൺ ഹിസ് ഷോൾഡർ. ഹി ഗ്രാൻഡ്സ് അസ് ask his friendship and love. In him we are secure. He is our security and he takes us to eternal heights. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഇതിനു വേണ്ടി നടത്തട്ടെ, ഇതിന് പ്രചോദനം ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സിറ്റി ഓഫ് റെഫ്യൂജ് മാതിരി യേശു ക്രിസ്തുവിലേക്ക് അടുക്കുന്നതിനും ക്രിസ്തുവിൽ താമസിക്കുന്നതിനും സ്ഥിരം ചെയ്യുന്നതിനും ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് എളിയവചനം നടത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ വളരെ ഭംഗിയായി വിശുദ്ധ വേദപുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സിറ്റി എന്നൊരു പദത്തെ വളരെ ഭംഗിയായിട്ട് വ്യാഖ്യാനിക്കുകയും അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ള ഗീതങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ വിശദമായി ഒരു ഇൻഫോർമേറ്റീവ് സെഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. മിക്കപ്പോഴും അച്ഛന്റെ സന്ദേശങ്ങൾ അങ്ങനെയാണ്, ഗഹനമായ വിഷയങ്ങൾ പഠിച്ച് നമുക്കത് പറഞ്ഞു തരുവാൻ തക്കവണ്ണം അച്ഛൻ സമയം കണ്ടെത്താറുണ്ട്. ഇന്നും വിശുദ്ധ വേദപുസ്തകം നമ്മൾ ധാരാളം പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും നഗരങ്ങളുടെ പ്രത്യേകതയെ ഇത്രമാത്രം ഗൗരവമായിട്ട് എടുക്കാനുള്ളൊരു അവസരം പ്രിയപ്പെട്ട അച്ഛനിലൂടെ നമുക്ക് ഒരുക്കപ്പെട്ടതിൽ നമുക്ക് ദൈവത്തെ പ്രത്യേകമായിട്ട് മഹത്വപ്പെടുത്താം. അച്ഛന്റെ ഉദ്യമം തികച്ചും വിജയകരമായിരുന്നു, ഞങ്ങൾക്കത് വളരെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതും വളരെ സത്യമായ കാര്യം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 4:17 ഹാനോക്ക് എന്ന പേരിൽ ഒരു നഗരം മനുഷ്യ സഹജമായി നിർമ്മിക്കപ്പെട്ടത് മുതൽ യോശുവ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പ്രവേശിച്ച് സങ്കേത നഗരം എന്നൊരാശയത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു വിഭാവനം ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ലഭിക്കാൻ ദൈവം കരുതി വച്ചിരിക്കുന്ന ഒരു നഗരം വരെ ഇങ്ങനെ ഒരു കണ്ണി പോലെ ആദ്യം മുതൽ അവസാനം വരെ ചേർത്ത് പിടിച്ചും അതിനോട് അനുയോജ്യമായ ഗീതങ്ങൾ കാലഘട്ടത്തിന് മുമ്പേ അറിവുള്ളവർ, ദൈവത്തെ സ്നേഹിച്ചവർ എഴുതിയിട്ടുള്ളതും വ്യാഖ്യാനിച്ചുകൊണ്ടുമായിരുന്നു അച്ഛന്റെ സന്ദേശം. ഹീനോക്ക് സിറ്റി എന്നൊരു സിറ്റി യഥാർത്ഥത്തിൽ അമേരിക്കയിലുണ്ട്. യൂട്ട എന്ന സ്ഥലത്ത് ഒരു സിറ്റിയുടെ പേര് ഹീനോക്ക് സിറ്റി എന്നാണ്. അത് ഞാനത് ഒരു ഇൻഫർമേഷന് വേണ്ടി നൽകുന്നു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ ഈ സിറ്റി എന്ന പദം നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കുന്നതോടൊപ്പം ലോകപരമായി അതിനെ വ്യാഖ്യാനിച്ചാലും ചില പ്രത്യേകമായ അർത്ഥതലങ്ങൾ അതിന് ലഭിക്കാറുണ്ട്. സിറ്റി, ഡെഫിനിഷൻ ഓഫ് സിറ്റി എന്ന് നമുക്ക് പരിശോധിച്ചാൽ ആൻ ഇൻഹബിറ്റഡ് പ്ലേസ് ഓഫ് ഗ്രേറ്റർ സൈസ്, പോപ്പുലേഷൻ ഓർ ഇമ്പോർട്ടൻസ് ദാൻ എ ടൗൺ ഓർ വില്ലേജ്. ഇതാണ് അതിന്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു നിർവചനം. പക്ഷേ ഇതിനെ രണ്ടായിട്ട് വേണമെങ്കിൽ കൃത്യമായിട്ട് തിരിക്കാം. ദൈവം ഉദ്ദേശിച്ച രീതിയിലുള്ള നഗരങ്ങളും മനുഷ്യൻ ഉദ്ദേശിച്ച രീതിയിലുള്ള നഗരങ്ങളും. അങ്ങനെയെങ്കിൽ ആദ്യത്തെ നഗരം ഏദൻതോട്ടം തന്നെയാണ്. വലിയ ജനനിബിഡമായ സ്ഥലമായിട്ട് അതിനെ ചിത്രീകരിക്കുന്നില്ലെങ്കിലും ഒരു മനുഷ്യ സമൂഹം അവിടെ വളർന്നു. അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴുള്ള ചിന്തയാണ് ഇന്ന് അച്ഛൻ തുടക്കം കുറിച്ച ഹാനോക്ക് എന്ന, അല്ലെങ്കിൽ ഹീനോക്ക് എന്ന ഒരു നഗരത്തിലേക്ക് അവരുടെ ചിന്തയെ മാറ്റിമറിച്ചത്. പിൽക്കാലത്ത് വേദപുസ്തകത്തിൽ വായിച്ചാൽ ഇഷ്ടംപോലെ പട്ടണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് ദൈവനഗരങ്ങളും മനുഷ്യർ നിർമ്മിച്ച നഗരങ്ങളും ഏറെ പ്രസക്തമാണ്. ദൈവനഗരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അതിന്റെ സങ്കേത നഗരവുമായി ബന്ധപ്പെടുത്തി അച്ഛൻ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ആശയങ്ങളെ പങ്കുവച്ചു. ദൈവം വസിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവ ചിന്തകൾ പങ്കുവെക്കുന്ന ഒരു കൂട്ടായ്മകൾ ഒരുമിച്ച് പാർക്കുന്ന സ്ഥലമാണ് ദൈവനഗരങ്ങളെങ്കിൽ മനുഷ്യന് ഈ ലോകത്തിൽ സൗകര്യങ്ങളും സുഖങ്ങളും വർദ്ധിപ്പിക്കുവാനും അതിനുവേണ്ടി ഉള്ള ചില കാര്യങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാനുമായിട്ടാണ് പിൽക്കാലത്തിൽ മനുഷ്യ സഹജമായ നഗരങ്ങൾ, അല്ലെങ്കിൽ പട്ടണങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഇത് രണ്ടും ഈ ലോകത്തിന്റെ ഭാഗമാണ്, എങ്കിലും ഒടുവിൽ നമ്മുടെ പ്രത്യാശയായ സങ്കേത നഗരത്തിൽ എത്തണമെങ്കിൽ ഈ ലോകത്തിൽ മനുഷ്യ സഹജമായി നിർമ്മിച്ച പട്ടണം മാത്രം നമ്മുടെ ലക്ഷ്യം വെക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെയൊക്കെ ദേവാലയമാകുന്ന ഒരു സങ്കേതം പട്ടണമുണ്ട്. ആ പട്ടണമാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഡൗൺ ടൗണിൽ പോകാനാണോ ഇഷ്ടം, പള്ളിയിൽ പോകാനാണോ ഇഷ്ടം ചോദിച്ചാൽ രണ്ടിനും മറുപടി നമ്മുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിലും ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരോട് ചിന്തിക്കുക, ദൈവനഗരത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ് നമ്മുടെയൊക്കെ ദേവാലയം. അതിന്റെ മിനിയേച്ചർ ഫോമാണ് നമ്മുടെ ഭവനം. അപ്പൊ ഭവനം ഒരു നഗരമാകണം, ദൈവനഗരമാകണം. അതിന്റെ അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോൾ ദേവാലയം ഒരു ദൈവനഗരമാകണം. ഇത് രണ്ടും ഭംഗിയായി കൂട്ടിയോജിപ്പിക്കുന്ന ഒരാൾക്ക് നിശ്ചയമായും സങ്കേത നഗരത്തിന്റെ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പട്ടണത്തിൽ എത്തിച്ചേരുവാൻ വളരെ എളുപ്പമാണ്. അവരുടെ ജീവിതം അപ്രകാരം ക്രമപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ട അച്ഛനിലൂടെ നല്ല ചില ആശയങ്ങൾ പങ്കുവെക്കുവാൻ ഇന്ന് ദൈവം കരുണ ചെയ്തു. അച്ഛനെടുത്ത സമയത്തിനും ഞങ്ങൾക്ക് വേണ്ടി എടുത്തതായ ഈ ഒരു നല്ല മെസ്സേജിനും ഈ സൂബോറോ പ്രാർത്ഥനയിലെ എല്ലാ വൈദികരുടെ പേരിലും, അതോടൊപ്പം തന്നെ ആ വിശ്വാസ സമൂഹത്തിന്റെ പേരിലുമുള്ള പ്രത്യേകമായ സ്നേഹം, സന്തോഷം വിനയപൂർവ്വം അച്ഛനെ അറിയിക്കട്ടെ. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. ഈ സമയത്ത്
പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ധാരാളം പേർ നമ്മൾ ഉൾപ്പെടെ നമ്മൾ ഇതിനകത്ത് രോഗികളായിട്ടുള്ളവരും പങ്കെടുക്കാറുണ്ട്. വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ദൈവസന്നിധിയിൽ സമർപ്പിച്ച അപേക്ഷകളുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ദൈവം നൽകിയ സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയുവാൻ താല്പര്യത്തോട് കടന്നു വന്നവരുണ്ട്. ഇങ്ങനെ വിവിധ ശ്രേണിയിൽപ്പെട്ടവർ ഇതിനകത്ത് സംഗമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും പ്രത്യേകിച്ച് ഓരോ ആഴ്ചകളിലും പങ്കുവെക്കുന്നതുമായ പ്രിയപ്പെട്ടവരായ നമ്മുടെ രോഗികളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവരെ കർത്താവ് തന്റെ വലതുകരം നീട്ടി സ്പർശിച്ചും കൊടുക്കുന്ന ഔഷധങ്ങളിൽ ദൈവകൃപയും പരിശുദ്ധാത്മാന്റെ നിറവും ഉണ്ടാകുവാനും ഒക്കെ ശ്രദ്ധേയമായി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് സൂബോറോ പ്രാർത്ഥനയിലെ മധ്യസ്ഥ പ്രാർത്ഥനാ സമയം. അനേകർക്ക് അതിന്റെ പ്രയോജനം ലഭിച്ചു എന്നുള്ളത് 100% തെളിവാണ്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പും ഫ്ലോറിഡയിലെ ഒരു ദേവാലയത്തിൽ ഒരു പെരുന്നാളിന് ചെന്ന സന്ദർഭത്തിൽ കുറച്ചു പേര്, എനിക്ക് യാതൊരു പരിചയമില്ലാത്ത കുറച്ചു പേര് കടന്നു വന്നിട്ട് അവർ പറഞ്ഞത് ഇത്രയുമാണ്, അതിനകത്ത് അച്ഛന്റെ ശബ്ദം കേട്ടിട്ടുണ്ടെന്നൊക്കെ ചിലട് പറയാറുണ്ട്. അതിനേക്കാളും അവരുടെ ശക്തമായ അഭിപ്രായം അവരൊക്കെ ഈ ശുശ്രൂഷയുടെ ഭാഗമായതുകൊണ്ട് അവർക്ക് ലഭിച്ച സൗഖ്യം, സന്തോഷം, ദൈവകൃപ അതെത്ര വലുതാണെന്ന് അവർ ശക്തമായ ഭാഷയിൽ പങ്കുവെക്കുകയുണ്ടായി. അങ്ങനെ അനേകം പേർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നു. ഈ സമയത്ത് പ്രിയപ്പെട്ട ബിജോയ് സെക്രട്ടറി ആച്ചൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. ദൈവം നമ്പുരാന്റെ കൃപ എല്ലാവർക്കും ഒരു പെരുമഴ പോലെ ലഭിക്കാൻ തക്കവണ്ണം ഇതിടെയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുകയാണ്.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവാധിപതിയും കാരുണ്യവാനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, ചെയ്തുപോയ സകല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഓരോ ദിവസം അനുഗ്രഹപ്രദമായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അവിടെ നിന്ന് നൽകിയിരിക്കുന്ന കരുണകൾക്കും കൃപകൾക്കുമെല്ലാം നന്ദി രേഖപ്പെടുത്തുവാനും അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. രോഗത്തിലും പ്രയാസത്തിലും വേർപാടിലും ദുഃഖത്തിലും ആയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. അനേകർ നിന്ന് തൊടുകയും അനേകർ നിന്ന് തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവെ, രോഗത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവരെ പൂർണ്ണ സൗഖ്യം നൽകി വീണ്ടും അങ്ങയുടെ ആലയത്തിൽ വന്ന് സ്തുതികൾ കരയറ്റുവാൻ സഹായിക്കണമേ. കഴിയുന്ന മാർഗങ്ങളിലെല്ലാം പ്രവർത്തിക്കണമേ. പരിശുദ്ധ സഭയെയും എല്ലാ മേൽപ്പട്ടക്കാരെയും, പ്രത്യേകിച്ച് നടക്കാനിരിക്കുന്ന അസോസിയേഷൻ മീറ്റിംഗ്, മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഒരുങ്ങുന്ന എല്ലാ ചമ്പാച്ചന്മാരെയും അങ്ങയുടെ കയ്യിൽ വരമേൽപ്പിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കണമേ. പ്രകാശം നിറഞ്ഞ മഹാപുരോഹിതന്മാരായി തീരുവാനും അനേകർക്ക് അങ്ങയുടെ തിരുശരീരത്വങ്ങളും വിജ്ഞാനവും വചനങ്ങളും സ്നേഹവും പകർന്നു കൊടുക്കുവാനും അങ്ങേപോലെ ആയിത്തീരുവാനും സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പിഞ്ചുഭേദങ്ങളെ എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വളരുവാൻ സഹായിക്കണമേ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ മായാമോഹങ്ങളിലൊന്നും ഏർപ്പെടാതെ അങ്ങയുടെ വിളിക്ക് യോഗ്യമായ വിധത്തിൽ ജീവിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ദേവാലയങ്ങളെയും കുടുംബങ്ങളെയും വൈദികരെയും ഈ ഭദ്രാസനത്തിനെ നയിക്കുന്ന മഹാപുരോഹിതന്മാരെ എല്ലാവരെയും അവർക്ക് കയ്യിൽ പരമേൽപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും കടപ്പെട്ടവരെയും ഓർക്കുന്നു. ഞങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങൾ അവിടെ നിന്ന് പൂർത്തീകരിക്കണമേ. ഞങ്ങൾക്ക് ഓരോ ദിനവും ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകണമേ. ഞങ്ങളയ്ക്കുവാനോ അഹങ്കരിക്കുവാനോ ഞങ്ങൾക്ക് ഒരു പ്രാപ്തിയുമില്ല. എല്ലാം നൽകുന്നത് അവിടുത്തെ ഭിക്ഷയാകുന്നുവെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. താഴ്മയോടെ ജീവിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വന്നുചേർന്ന എല്ലാ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനങ്ങളിൽ ഊർജസ്സോടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ സ്ഥല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഓരോ ദിവസം ഞങ്ങൾ രൂപാന്തരപ്പെട്ട് ജീവിക്കുവാൻ സഹായിക്കണമേ. അങ്ങയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും അവർക്ക് കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനും നല്ല സഹയാത്രികരെ പ്രദാനം ചെയ്യുവാനും അവിടുത്തെ തിരുസാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാകുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരെയും പരുദീസയിൽ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ നിനക്കുന്ന ഏകജാതിയും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴുമല്ല എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമത്തിന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകാൽ നാം എന്നോർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടും നമ്മുടെ പരിശുദ്ധ സഭയോടും സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരോടും ഈ ഭദ്രാസനത്തിലെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളോടും നേതൃത്വം കൊടുക്കുന്നവരോടും നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്നവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ.
അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ വന്യവൈദികരോടും വിശ്വാസ സമൂഹത്തോടും പ്രത്യേകിച്ച് വചന ശുശ്രൂഷ നിർവഹിച്ച നമുക്കൊക്കെ പ്രിയങ്കരനും ബഹുമാന്യപ്പെട്ടതുമായ ഫാദർ ഡോക്ടർ വി സി വർഗീസ് അദ്ദേഹത്തോടും അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണസൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി നമുക്ക് വേണ്ടുന്ന ദൈവകരുണകളെ പ്രദാനം ചെയ്ത ബഹുമാനപ്പെട്ട ബിജോയ് സക്രിയാച്ചൻ ഈ ശുശ്രൂഷയ്ക്ക് എപ്പോഴും അനുഗ്രഹീതമായ സാന്നിധ്യം നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മാമനച്ചൻ അതോടൊപ്പം മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഇതിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാ വന്ദ്യരായ വൈദിക ശ്രേഷ്ഠതയും നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അഭിയോന്യ തിരുമനസിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ നേതൃത്വവും അതിനു വേണ്ടുന്ന പ്രാർത്ഥനയും ഇതിന് നിർവഹിക്കുന്നതിനുള്ള സന്തോഷവും പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾ കൃത്യമായും ആത്മാർത്ഥമായും ചെയ്തുകൊണ്ട് നമ്മളോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട മനോജ് മാത്യു എന്നിവരോടും ഗാന ശുശ്രൂഷയും വിശുദ്ധ വേദപുസ്തകവും വായിച്ച് നമുക്ക് അനുഗ്രഹം പകർന്നു തന്ന പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമീൻ.